2021 February 28 ഞായർ വാരാന്ത്യ കൗമുദി 3 പേജിൽ നിന്ന് ചന്നം ഭിന്നം പങ്ക്തി തയ്യാറാക്കിയത് സതീഷ് ബാബു പയ്യന്നൂർ. ദൈവപുരയുടെ നടപടികൾ. കരിവെള്ളൂരിനടുത്ത് കൊടക്കാട് വെള്ളച്ചാൽ ദേശത്ത് കണ്ണപ്പെരുവണ്ണാന്റെ വൈദ്യശാലയ്ക്ക് പിറകിലെ പൊടിക്കള മുറ്റത്താകെ കരിയിലകൾ വീണുകിടക്കുന്നു. അവയ്ക്കുമേൽ കുമ്പച്ചൂടും വെയിൽപൊട്ടുകളും തിമിർത്താടുന്നു. രവിയേട്ടൻ പറഞ്ഞു, എല്ലാ ദിവസവും പൊടിക്കളം തുറന്ന് വിളക്ക് വയ്ക്കാറൊന്നുമില്ല, കാലം വല്ലാതെ മാറി. മുന്നിൽ പഴയ വൈദ്യശാലയുടെ സ്ഥാനത്ത് ഇപ്പോൾ വലിയൊരു ഇരുനില കെട്ടിടമാണ് ശ്രീ മൂകാംബിക വൈദ്യശാല. മനോഹരമായ താടിയൊഴിഞ്ഞ് ചിരിച്ച് ചെറുപ്പക്കാരനായ ഡോക്ടർ പടിയിറങ്ങി വന്നു. ഞാൻ മണി, ഓർമ്മയുണ്ടോ? വർഷങ്ങൾ വളരെ പെട്ടെന്ന് പിറകോട്ട് ഓടിപ്പോയി. 1983 കുറെ ഈറൻ പകലുകൾ. നർത്തകരത്നം കണ്ണപ്പെരുവണ്ണാൻ എന്ന ദിവ്യരൂപത്തിന് മുന്നിൽ തെയ്യം കെട്ടി ജീവിതമറിയാൻ കടലാസും പേനയും ആകാംക്ഷ മനവുമായിരുന്ന നാളുകളിൽ മണിയും ഉണ്ടായിരുന്നു അരികിൽ. 7-ലോ 8-ലോ ആയിരുന്നു അന്ന്. അച്ചാച്ചന്റെ തെയ്യം കഥകൾ അറിയാൻ അവനായിരുന്നു എന്നേക്കാൾ തിടുക്കം. വൈദ്യശാലയിൽ മരുന്നുകൾ എടുത്തു കൊടുക്കുന്നതിനിടയിൽ അവന്റെ അച്ഛൻ പെരുവണ്ണാന്റെ മൂത്ത മകൻ കുഞ്ഞിക്കണ്ണൻ അവന് ഗുണദോഷിച്ചു. പരീക്ഷയിലെ നിനക്ക് ചെന്ന് 4 അക്ഷരം പഠിച്ചൂടെ. കതിവന്നൂർ വീരൻ തെയ്യമാണ് കണ്ണപ്പെരുവണ്ണാന്റെ മാസ്റ്റർ പീസ്. മന്ദപ്പൻ എന്ന മനുഷ്യനായി പിറന്നു വളർന്നതിൽ പിന്നെ ദൈവക്കരുവായതുവരെയുള്ള കതിവന്നൂർ വീരന്റെ കഥ ശോഭജനകമായ നിരവധി മുഹൂർത്തങ്ങളിലൂടെയും ചടുല ചലനങ്ങളോടെയും പെരുവണ്ണൻ അവതരിപ്പിക്കുന്നത് നിർനിമേഷം നോക്കി നിന്ന എത്രയോ അവസരങ്ങൾ. അദ്ദേഹത്തിന്റെ പുലിക്കണ്ടൻ തെയ്യാട്ടങ്ങളും നിരവധി. 10,000 മുത്തപ്പൻ വെള്ളാട്ടങ്ങളും. തെയ്യാട്ടത്തിനു പുറമേയാണ് അച്ഛൻ കുട്ടിയമ്പു മണക്കാടിൽ നിന്ന് പാരമ്പര്യമായി ഏറ്റുവാങ്ങിയ ബാലചികിത്സ. കണ്ണപ്പെരുവണ്ണാന്റെ അയൽപ്പക്കാരനായ എന്റെ പത്രപ്രവർത്തക സുഹൃത്ത് വി പ്രഭാകരനും 1983 ആ അന്വേഷണ നാളുകളിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. പുതിയ തലമുറയ്ക്ക് തെയ്യം കെട്ടുകാരാവുന്നതിലുള്ള വിമുഖത തുറന്നു പറയുമ്പോൾ പെരുവണ്ണാന്റെ കണ്ണുകൾ പിടഞ്ഞു. മൂത്ത മകൻ പാരമ്പര്യമായി കിട്ടിയ വൈദ്യശാല നടത്തിപ്പുമായി ഒതുങ്ങിക്കൂടി. പിന്നീട് ഒരു നാൾ വളരെ പെട്ടെന്ന് ആരോടും പറയാതെ അങ്ങേ ലോകത്തേക്ക് പോയി. അദ്ദേഹത്തിന്റെ മകൻ മണി പരിയാരം ആയുർവേദ മെഡിക്കൽ കോളേജിൽ പഠനം കഴിഞ്ഞ് ഇപ്പോൾ ശ്രീ മൂകാംബിക വൈദ്യശാല നവീകരിച്ച് നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. പെരുവണ്ണാന്റെ രണ്ടാമത്തെ മകൻ രവീന്ദ്രൻ എന്ന രവിയേട്ടൻ ബാങ്ക് ഉദ്യോഗസ്ഥനായി പല നാടുകൾ കറങ്ങി ഒടുവിൽ വിശ്രമ ജീവിതം നയിച്ച് കൊടക്കാടുണ്ട്. 2004 December 8 കണ്ണപ്പെരുവണ്ണാൻ നിത്യതയിലേക്ക് കടന്നുപോയത്. 87 1984 കാസർകോട്ടെ ഒരു വാടക വീട്ടിലെ ഏകാന്തതയിലാണ് ദൈവപുര എന്ന എന്റെ ആദ്യ നോവൽ പിറന്നു വീഴുന്നത്. ഏതാണ്ട് 1:20 ഈ ആഴ്ച വാരികയുടെ ഒരുക്കങ്ങൾ വഹിക്കുന്നതിനിടയിലെ ആ ഇടവേളയിൽ ഞാൻ കണ്ണപ്പെരുവണ്ണൻ പറഞ്ഞ ജീവിതകഥ മാറ്റിയെടുക്കുകയായിരുന്നു. നോവലിൽ രാമപെരുവണ്ണൻ സജീവമായി നിലകൊണ്ടു. വൈദ്യശാല നടത്തിപ്പുകാരനായി കുഞ്ഞികൃഷ്ണനും അച്ചാച്ചന്റെ തെയ്യാട്ടത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന മകനായി മണികണ്ഠനും കടന്നു വന്നു. പത്രപ്രവർത്തകനായ പ്രകാശനും നോവലിൽ ഒരു പ്രധാന കഥാപാത്രമായി കൂടി നിന്നു. 1985 DC കിഴക്കേമുറി അദ്ദേഹത്തിന്റെ കറണ്ട് ബുക്സിലൂടെ ദൈവപുരയ്ക്ക് പുസ്തകരൂപം സമ്മാനിച്ചപ്പോൾ അതിന്റെ ആദ്യ നോവലും ആദ്യ പുസ്തകവുമായി. തെയ്യം കെട്ട് കലാകാരന്മാരുടെ ജീവിതമെഴുതുന്ന ആദ്യ നോവൽ എന്ന ഭാഗ്യ പരാമർശം കുടി നിരൂപക പക്ഷത്തു നിന്നും ദൈവപുരയ്ക്ക് ലഭിച്ചു. ദൈവപുരയുടെ രചനയിലേക്ക് നയിച്ചത് ദൈവമെന്ന ചെറുകഥയായിരുന്നു. കുഞ്ഞാപ്പു എന്ന തെയ്യം കെട്ടുകാരന്റെ ദീനവും ഖിന്നവുമായ ജീവിതാവസ്ഥകളിലൂടെ നീങ്ങിയ ആ കഥയ്ക്ക് SPS ആദ്യ കാനൂർ പുരസ്കാരവും എന്നെ തേടിയെത്തിയത് 1985 തന്നെ. എനിക്ക് ലഭിച്ച ആദ്യ അവാർഡും അതാണ്. വീണ്ടും പ്രഭാകരനോടൊപ്പമാണ് ഞാൻ വൈദ്യശാലയിലും രവിയേട്ടന്റെയും മണിയുടെയും ഒക്കെ മുന്നിലും എത്തുന്നത്. ദൈവപുരയുടെ 36th രചനാ വാർഷികമാണിത്. ഞാൻ സന്തോഷം പങ്കുവച്ചു. 4th പതിപ്പ് ഉടനെ പുറത്തിറങ്ങാൻ പോകുന്നു. ഓ, കാലം എത്ര പെട്ടെന്നാണ് കടന്നുപോയത്, രവിയേട്ടൻ പറഞ്ഞു. ഇപ്പോഴാണെങ്കിൽ ഇന്നാട്ടിൽ തെയ്യവും കളിയാട്ടങ്ങളും ഒക്കെ മുടങ്ങിക്കിടക്കുവാണ്. ശരിയാണ്, ഞാൻ ഓർത്തു. 10:30 മേടം മുടങ്ങുന്നത് വരെ അരങ്ങ് തകർക്കേണ്ടുന്ന ഒരു തെയ്യക്കാലമാണ് നിശബ്ദമായി കടന്നുപോകുന്നത്. കുറിഞ്ഞിക്കാവിൽ മേലേരി എരിയേണ്ടത് ഈ ഫെബ്രുവരിയിൽ എപ്പോഴോ ആയിരുന്നു. മുച്ചിലോട്ടും ചീർമക്കാവിലുമൊക്കെ കാലം കൊറോണയായി കട്ട പിടിച്ചിരിക്കുന്നു. അന്ത്യത്തിരി തെളിയാതെ കോട്ടങ്ങളും കാവുകളും ദൈവപുരകളും ഒക്കെ തികഞ്ഞ അന്ധകാരത്തിൽ എനിക്കും പ്രഭാകരനും മുന്നിൽ കണ്ണപ്പെരുവണ്ണാന്റെ പൊടിക്കളമുറ്റത്ത് തുരുതുരാ കരിയിലകൾ പാറി വീണുകൊണ്ടിരുന്നു.